റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ വാക്യപ്രതിവാക്യമായുള്ള പഠന പരമ്പരയിലെ 13-ാമത്തെ എപ്പിസോഡാണിത്. ഇവിടെ റോമർ 11-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് മുമ്പ് ഉള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക 99610355. അപ്പോസ്തല പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കുന്ന ദൈവിക പദ്ധതിയിൽ ഇസ്രായേലിൻ്റെ പങ്ക് എന്താണ് എന്ന വിഷയത്തിൻ്റെ പരിസമാപ്തിയാണ് 11-ാം അധ്യായം. ഒരു ജനസമൂഹം എന്ന നിലയിൽ ഇസ്രായേൽ യേശു എന്ന മശിഹയെ തള്ളിക്കളഞ്ഞുവെങ്കിലും ഒരു ശേഷിപ്പ് അവനിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു. മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായിപ്പോയി. എങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ജാതീയരിൽ ഒരു കൂട്ടർ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവം ഇസ്രായേലിനെ മടക്കി വരുത്തും. അപ്പോൾ ഇസ്രായേൽ യേശുവിനെ മശിഹയായി സ്വീകരിക്കും. ദൈവം അവരുമായുള്ള ഉടമ്പടി പുതുക്കും. ഇസ്രായേലിൻ്റെ ഭാവി എന്നതാണ് റോമർ 11-ാം അധ്യായത്തിലെ മുഖ്യ വിഷയം. 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് ക്രിസ്തുവിനെ തിരസ്കരിച്ചതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് വിശദീകരിക്കുന്നു. ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന ചോദ്യത്തോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അതിനുള്ള മറുപടി ഒരു നാളും ഇല്ല എന്നാണ്. ഒരു നാളും ഇല്ല എന്നതിന് സമാനമായ പദപ്രയോഗം പൗലോസ് മുമ്പ് പല ചോദ്യങ്ങൾക്കും മറുപടിയായി നൽകിയിട്ടുണ്ട്. ഇത് ഗ്രീക്ക് ഭാഷയിൽ വളരെ ഉറപ്പുള്ള മാറ്റമില്ലാത്ത എന്ന ആശയം വിനിമയം ചെയ്യുന്നു. ഒരിക്കലും യാതൊരു സാഹചര്യത്തിലും ഒരു കാലത്തും ദൈവം ഇസ്രായേലിനെ തള്ളിക്കളയുകയില്ല. 11:1 ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ എന്നാണ് പൗലോസ് ഇസ്രായേലിനെ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം ജനമായതിനെ അവൻ തള്ളിക്കളയുകയില്ല. പൗലോസും അബ്രഹാമിൻ്റെ സന്തതിയായി ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ ആണ്. ദൈവത്തിന് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ശ്രേഷ്ഠമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിനായി ദൈവം യേശുക്രിസ്തുവിനെ അവരുടെ ഇടയിലേക്ക് മശിഹയായി അയച്ചു. ക്രിസ്തു അവർക്ക് കൃപയും രക്ഷയും നീതീകരണവും വാഗ്ദത്തം ചെയ്തു. എന്നാൽ യഹൂദന്മാർ അവരെ തിരസ്കരിച്ചു. അവർ ദൈവത്തിൻ്റെ പദ്ധതിയെ തന്നെ നിരസിച്ചു. അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുവാനായി ജാതിയനായ റോമൻ ഭരണാധികാരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രിസ്തു മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. എന്നിട്ടും യഹൂദന്മാർ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല. ഈ സംഭവങ്ങൾ കാണുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി പരാജയപ്പെട്ടു എന്നും ദൈവം അവരെ തള്ളിക്കളഞ്ഞു എന്നും തോന്നാം. എന്നാൽ അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഒരു നാളും ഇല്ലാതെയാകുകയില്ല. ദൈവത്തിൻ്റെ ഒരു വിചാരവും ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നതിനാൽ യഹൂദന്മാരെക്കുറിച്ചും അവന് ഉന്നതമായ പദ്ധതി ഇപ്പോഴും ഉണ്ട്. യഹൂദന്മാർ അവിശ്വസിച്ചേക്കാം, അതിന് അവർ ഒരു പക്ഷേ ശിക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ അന്ത്യത്തിൽ അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി സമ്പൂർണമായി നിവർത്തിക്കപ്പെടും. ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പൗലോസിൻ്റെ മാനസാന്തരം. അവൻ അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രധാന പ്രചാരകൻ പൗലോസ് ആയിരുന്നു. എങ്കിലും അദ്ദേഹം യഹൂദ വേരുകളെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. 11:2-4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മുന്നറിഞ്ഞ ഇസ്രായേലിനെ അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പൗലോസ് എഴുതി. മുന്നറിഞ്ഞിട്ടുള്ള എന്നതിന് ദീർഘകാലമായുള്ള അഗാധവും ദൃഢവുമായ ബന്ധം എന്നർത്ഥമാണ് ഉള്ളത്. ഇങ്ങനെയുള്ളൊരു ബന്ധം ദൈവവും ഇസ്രായേലും തമ്മിലുണ്ട്. അതിനാൽ ഒരു നാളും ഇല്ല എന്ന പൗലോസിൻ്റെ മറുപടിക്ക് കൂടുതൽ ശക്തിയുണ്ട്. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെടുത്ത് പറയുന്നത് അറിയുന്നില്ലയോ എന്ന പൗലോസിൻ്റെ ചോദ്യത്തിൽ തിരുവെടുത്ത് പഴയ നിയമ ന്യായപ്രമാണവും പ്രവാചകന്മാരുമാണ്. തിരുവെടുത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ആധികാരികത നൽകുന്നു. എല്ലാ കാലത്തും കൃപയാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകാരം രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുണ്ട്. അവർ പ്രവൃത്തികളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. രക്ഷിക്കപ്പെട്ട ഇസ്രായേലിലും ജാതിയരെ പോലെ ദൈവകൃപയാൽ രക്ഷയെ ദൈവത്തിൻ്റെ ദാനമായി സ്വീകരിച്ചവരാണ്. അടുത്ത വാക്യം ഈ സത്യത്തെ ഉറപ്പിക്കുന്നതാണ്. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ദൈവകൃപയാലുള്ള രക്ഷയെ പ്രവൃത്തികളുമായി കൂട്ടിക്കൊടുക്കുവാൻ സാധ്യമല്ല. ഒന്നുകിൽ രക്ഷ പ്രവൃത്തികളാൽ ലഭിക്കുന്നു, അല്ലെങ്കിൽ കൃപയാൽ വിശ്വാസം മൂലം ലഭിക്കുന്നു. ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു സമ്മിശ്ര മാർഗം ഇല്ല. കൃപയ്ക്ക് ആരും ഒരു വിലയും നൽകേണ്ടതില്ല. ഒരുവന്റെ പ്രവൃത്തികൾ ദൈവ കൃപ ലഭിക്കുവാൻ സഹായകമാകും എന്നത് ഒരു സ്വയം വൈരുദ്ധ്യമായ ആശയമാണ്. പ്രവൃത്തിയാൽ ലഭിക്കുന്ന കൃപ കൃപയല്ല, പ്രവൃത്തിയാൽ അധിഷ്ഠിതമായ രക്ഷ കൃപയാൽ ലഭിക്കുന്ന രക്ഷയല്ല. രക്ഷ ദൈവകൃപയാൽ മാത്രം ലഭിക്കുന്നു. പ്രവൃത്തിയിലുള്ള ആശ്രയം കൃപയുടെ തിരസ്കരണം ആണ്. അതിനാൽ രക്ഷയിൽ പ്രവൃത്തിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. രക്ഷ ഒരുവന്റെ പ്രവൃത്തിയാൽ ലഭിക്കയില്ല എന്ന് പൗലോസ് മുൻ അധ്യായങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ആഗ്രഹിച്ചത് പ്രാപിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തവർക്ക് അത് ലഭിച്ചു. ശേഷിച്ചവർ കഠിനഹൃദയരായി തുടർന്നു. പൗലോസിന്റെ കാലത്ത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട യഹൂദന്മാരും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ തിരസ്കരിച്ച കഠിനഹൃദയരും ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ടവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. കൃപയാൽ ദൈവം അവരെ രക്ഷിച്ചു. 11:7 ആരംഭിക്കുന്നത് ആകയാൽ എന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ദൈവം ഒരു നാളും തള്ളിക്കളയില്ല എന്നും, എന്നാൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ഒരു ചെറിയ കൂട്ടം ഇസ്രായേലിയർ മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ എന്നും പ്രസ്താവിച്ചതിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ ഈ വാദങ്ങളുടെ വിവക്ഷ എന്താണ്? ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് അദ്ദേഹം മുമ്പ് എഴുതിയ കാര്യങ്ങളുമായി ഇത് എങ്ങനെ ചേർന്നു പോകുന്നു? ഈ ചോദ്യത്തിന് ഉത്തരമായി പൗലോസ് ആവർത്തിച്ചു പറയുന്നു, ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. ഇത് തന്നെയാണ് റോമർ 9:31 അദ്ദേഹം എഴുതിയത്. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. നീതീകരിക്കപ്പെടേണ്ടതിനായി ഇസ്രായേൽ ന്യായപ്രമാണം അനുസരിക്കുവാൻ ശ്രമിച്ചു, പക്ഷേ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. അതിനാൽ പ്രവൃത്തികളിലൂടെ നീതീകരണം പ്രാപിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇസ്രായേലിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നീതീകരണം പ്രാപിച്ചു എന്നും പൗലോസ് പറയുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നതിൽ രണ്ട് ആശയങ്ങളുണ്ട്. ദൈവ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്ത യഹൂദന്മാർ വിശ്വാസം മൂലം രക്ഷ പ്രാപിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന വാക്ക് പൊതുവെ ഒരു പ്രത്യേക വിഭാഗത്തെ സൂചിപ്പിക്കുന്നില്ല. അതിൽ യഹൂദനും ജാതിയനും ഉണ്ട്. രണ്ടു കൂട്ടർക്കും ദൈവകൃപയാൽ വിശ്വാസം മൂലമാണ് നീതീകരണം ലഭിച്ചത്. എന്നാൽ 11:7 പൗലോസ് എഴുതുന്നത് യഹൂദന്മാരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറിച്ച് ആണ്. യഹൂദന്മാരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവകൃപയാൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം രക്ഷ പ്രാപിച്ചു എങ്കിലും ശേഷിച്ചവരുടെ ഹൃദയം സുവിശേഷത്തോട് കഠിനമായി. ഇങ്ങനെ ഹൃദയം കഠിനമാകുന്നതിനെ കുറിച്ച് പൗലോസ് റോമർ 9 വിശദമായി എഴുതിയിട്ടുണ്ട്. 11:8-10 വാക്യങ്ങളിൽ പൗലോസ് അദ്ദേഹത്തിന്റെ വാദങ്ങളുടെ പിൻബലത്തിനായി പഴയ നിയമത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഉദ്ധരിക്കുന്നു. ദൈവം അവർക്ക് തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും നൽകിയിട്ടില്ല. അവരൊരു ഗാഢനിദ്രയിലായിരിക്കുന്നു. അവരുടെ കണ്ണുകളെ യഹോവയ ദൈവം അടച്ചിരിക്കുന്നു. ദൈവം പ്രവാചകന്മാർക്കും ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടവിട്ടിരിക്കുന്നു. അതിനാൽ ദൈവമൊരുക്കിയ രക്ഷാമാർഗം അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. 11:9-10 വാക്യങ്ങളിൽ പൗലോസ് സങ്കീർത്തനം 69:22-23 വാക്യങ്ങൾ എടുത്തെഴുതുന്നു. ശത്രുക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രതികാരം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ദാവീദ് രാജാവ് ഇവിടെ എഴുതിയത്. അവന്റെ ശത്രുക്കൾ ഒരു വിരുന്നിലിരിക്കുന്നവരെ പോലെയാണ്, അവർ സുരക്ഷിതരാണ് എന്ന് അവർ കരുതുന്നു. അതിനാൽ അവർ സന്തോഷവാന്മാരാണ്. എന്നാൽ അവർ തിരിച്ചറിയും മുമ്പേ ശത്രുക്കൾക്ക് അവരെ ആക്രമിക്കുവാൻ കഴിയും. ഈ സാഹചര്യത്തെ ക്രിസ്തുവിന്റെ സുവിശേഷം നിരസിച്ച യഹൂദന്മാരുടെ അവസ്ഥയോട് പൗലോസ് താരതമ്യപ്പെടുത്തുന്നു. അവർ സുരക്ഷിതരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കുന്നു. എന്നാൽ അവരൊരു കെണിയിൽ അകപ്പെട്ടവരെ പോലെയാണ്. സത്യത്തെ അറിയുവാൻ കഴിയാത്ത ദിവസങ്ങൾ വരുന്നു. അവർ അന്ധരെ പോലെ ആകും. ഒരു വലിയ ഭാരം വഹിക്കുന്നവരെ പോലെ അവരുടെ അര എപ്പോഴും ആടുമാറാക്കും. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയിക്കണമേ എന്നാണ് റോമർ 11:10 എഴുതിയിരിക്കുന്നത്. ഇത് അവർക്ക് ബലക്ഷയമുണ്ടാകട്ടെ എന്ന അർത്ഥത്തിലാകാം. ഈ വാക്യങ്ങളുടെ പൊതുവെയുള്ള അർത്ഥം ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്ത ഇസ്രായേൽ ജനത്തിന് വലിയ തകർച്ച ഉണ്ടാകും എന്നാണ്. ഈ വാദങ്ങൾക്ക് തുടർച്ചയായി അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് 11:11 പൗലോസ് ചോദിക്കുന്നു. അവർ ക്രിസ്തു എന്ന കല്ലിൽ തട്ടി ഇടറുവാൻ ദൈവം അനുവദിച്ചത് എന്തുകൊണ്ടാണ്? അവർ എന്നേക്കുമായി ഇടറി വീഴണമെന്ന് ദൈവം ആഗ്രഹിച്ചുവോ? ഇവിടെയും ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി പൗലോസ് പറയുന്നത് ഒരു നാളും അല്ല എന്നാണ്. യഹൂദന്മാരുടെ സുവിശേഷത്തോടുള്ള തിരസ്കരണം ഒരു ഇടർച്ച മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേൽ എന്നേക്കുമായിട്ട് വീണുപോയിട്ടില്ല. ഇസ്രായേൽ ക്രിസ്തു എന്ന ഇടച്ചക്കല്ലിൽ തട്ടി ഇടറിപ്പോയതിനു പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അവരുടെ തിരസ്കരണം ഒരു വ്യക്തി എന്ന നിലയിലല്ല, ഒരു ജനസമൂഹം എന്ന നിലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ലംഘനം കാരണം രക്ഷ ജാതികളിലേക്ക് ഇറങ്ങിച്ചെന്നു. ജാതികൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. ദൈവം ജാതികർക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം മൂലം വരുത്തിയ അനുഗ്രഹം യഹൂദന്മാർ കാണും. ഇത് യഹൂദന്മാർക്ക് എരിവ് വരുത്തേണ്ടതിനായി സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ എരിവ് അവരിൽ അനേകർ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഇടയാക്കും. ഇസ്രായേൽ സുവിശേഷത്തെ തിരസ്കരിച്ചതിനാൽ ലോകത്തിന് ക്രിസ്തു എന്ന ധനം ലഭിച്ചു. ഇസ്രായേലിൻ്റെ നഷ്ടം ജാതികൾക്ക് സമ്പത്തായി. അതിനാൽ ഇസ്രായേലിൻ്റെ യഥാസ്ഥാനം സകലർക്കും, ഇസ്രായേലർക്കും ജാതികർക്കും ഒരുപോലെ വലിയ അനുഗ്രഹമായിരിക്കും. 11:12 പൗലോസ് മറ്റൊരു വാദം കൂടി മുന്നോട്ട് വെക്കുന്നു. ഇസ്രായേലിൻ്റെ തിരസ്കരണം ദൈവിക രക്ഷയും മഹത്വവും ജാതികളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി എങ്കിലും അവരുടെ ക്രിസ്തുവിലുള്ള യഥാസ്ഥാനം കാരണം എത്രയധികം ദൈവിക മഹത്വം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും ലഭിക്കും. എന്താണ് സകല മനുഷ്യർക്കും ലഭിക്കുവാനിരിക്കുന്ന ദൈവിക മഹത്വം എന്നത് 11:15 പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. അനേകം യഹൂദന്മാർ യേശുക്രിസ്തുവിനെ മശീഹായി സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു. അവർക്ക് സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പൗലോസ് 11:7-10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. എന്നാൽ ഇതിൻ്റെ അർത്ഥം ദൈവം അവരെ എന്നേക്കുമായി കൈവിട്ടു എന്നല്ല. ദൈവത്തിൻ്റെ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള പദ്ധതി തുടരുകയാണ്. ഇസ്രായേൽ ജനത്തിന് അവരുടെ ഇപ്പോഴുള്ള ഇടർച്ചയിൽ നിന്നും ഒരു മടങ്ങി വരവ് ഉണ്ടാകും. അവർ വീണ്ടും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാകും. എന്നാൽ ഈ ഇടവേളയിൽ ദൈവം യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്ന എല്ലാവർക്കും രക്ഷ വാഗ്ദത്തം ചെയ്യുന്നു. അതായത് ഇസ്രായേൽ ഇടറിയതിനാൽ രക്ഷ ജാതികളുടെ ഇടയിലേക്കും വന്നു. അപ്പോസ്തലൻ പൗലോസും ആദ്യം യഹൂദന്മാരുടെ അടുക്കലാണ് സുവിശേഷം അറിയിച്ചത്. എന്നാൽ അവർ അത് നിരസിച്ചതിനാൽ അവൻ ജാതികളോട് സുവിശേഷം അറിയിച്ചു. ഇത്തരം 4 സംഭവങ്ങളെങ്കിലും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. 11:13 പൗലോസ് റോമിലെ ജാതികളായ വിശ്വാസികളോട് സംസാരിക്കുന്നു. അദ്ദേഹം ജാതികളുടെ അപ്പോസ്തലനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നീതീകരണം പ്രാപിക്കുവാൻ പൗലോസ് ജാതിയരെ ഉപദേശിച്ചു. അവരുടെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാൽ യഹൂദന്മാർക്കിടയിൽ എരിവ് ജനിപ്പിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അങ്ങനെ യഹൂദന്മാരിൽ ചിലർ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനിടയാകണം. അതിനാൽ ജാതികളുടെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതും ഗുണമുള്ളതുമാണ് എന്ന് കരുതുന്നു. കാരണം യഹൂദൻ്റെ ഭ്രംശം ദൈവവുമായുള്ള ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി തീർന്നു. ഭാവിയിൽ യഹൂദന്മാർ ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ ആത്മീയമായി മരിച്ച യഹൂദന്മാർ ജീവനിലേക്ക് തിരികെ വരുന്നത് പോലെ ആയിരിക്കും. ഇവിടെ പൗലോസ് എന്തുകൊണ്ട് ജാതികളുടെ അപ്പോസ്തലനായിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. പൗലോസിനെ കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ സവിശേഷമായ ഒരു നിയോഗമാണിത്. പൗലോസിൻ്റെ ജാതികൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ യഹൂദന്മാർക്കിടയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള എരിവ് വർദ്ധിപ്പിക്കണം എന്നും അവൻ ആഗ്രഹിക്കുന്നു. 11:15 അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും എന്ന പൗലോസിൻ്റെ ചോദ്യത്തിലെ മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്ന വാക്കൾ ഏത് ഉയർപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. അത് ഒരുപക്ഷെ ആത്മീയമായി മരിച്ച യഹൂദൻ്റെ ആത്മീയ ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവ് ഒരു ഉയർപ്പാണ് എന്നായിരിക്കാം. എന്നാൽ ചില പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട്. പൗലോസിലൂടെ ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചാകാം പറയുന്നത് എന്നവർ വാദിക്കുന്നു. ഇതിൽ ഏക അഭിപ്രായം ഇല്ല. 11:16 റോമിലെ ജാതീയരായിരുന്ന വിശ്വാസികളോടുള്ള പ്രബോധനം പൗലോസ് തുടരുന്നു. ഈ പ്രബോധനത്തിൽ യഹൂദന്മാർക്ക് എന്ത് സംഭവിച്ചു, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നും, ഇതിനെ ജാതിയിൽ നിന്നുള്ള വിശ്വാസികൾ എങ്ങനെ കാണണമെന്നും പൗലോസ് വിശദീകരിക്കുക ആണ്. പാറുന്നതിൻ്റെ പാനഞ്ചൽ ഇസ്രായേൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു നാൾ ഭാവിയിൽ ഉണ്ടാകുമെന്നും അത് അവരുടെ ഉയർപ്പ് പോലെയാകുമെന്നും പറഞ്ഞതിന് ശേഷം അവരുടെ സവിശേഷതയും ജാതികളായ ക്രൈസ്തവർക്ക് അവരുമായുള്ള ബന്ധവും വിവരിക്കുവാൻ രണ്ട് ഉദാഹരണങ്ങൾ പൗലോസ് പാറുന്നതിൻ്റെ 16 വാക്യത്തിൽ പറയുന്നു. ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇസ്രായേൽ ജനം ദൈവത്തിന് അർപ്പിക്കുന്ന ആദ്യത്തെ തരിമാവ് കൊണ്ടുള്ള ഒരു വടയെ ഉദാഹരണമായി എടുക്കുന്നു. ഇതിനെക്കുറിച്ച് സംഖ്യാപുസ്തകം 15 പറയുന്നുണ്ട്. ഇസ്രായേലിയുടെ ആദ്യ ഫലമായ തരിമാവ് അബ്രഹാമിനെ പോലെയുള്ള ഗോത്രപിതാക്കന്മാരാണ്. ദൈവം അവരെയും സന്തതികളെയും അവൻ്റെ സ്വന്തജനമായി തിരഞ്ഞെടുത്തു. അങ്ങനെ അവർ വിശുദ്ധന്മാരായി. അതിനാൽ ഇസ്രായേൽ എന്ന ജനസമൂഹവും വിശുദ്ധമാണ്. ഇതിനായി അവർ ദൈവത്തോടെ നിരപ്പ് പ്രാപിക്കണം. ആത്യന്തികമായി അവർ ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. ആദ്യഫലമായ തരിമാവിനെ കുറിച്ച് മറ്റൊരു വ്യാഖ്യാനവും വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അവർ അഭിപ്രായത്തിൽ തരിമാവ് യഹൂദന്മാരിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. അവർ ആദ്യഫലമായ തരിമാവാണ്. അവരോടാണ് ആദ്യം സുവിശേഷം അറിയിച്ചത്. മറ്റ് യഹൂദന്മാരും യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമെന്നതിൻ്റെ സൂചനയാണ്. 11:16 രണ്ടാമത്തെ ഭാഗത്ത് ഒരു വൃക്ഷത്തിൻ്റെ വേരും കൊമ്പും ഉദാഹരണമായി എടുക്കുന്നു. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഇവിടെ വേർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിങ്ങനെയുള്ള പിതാക്കന്മാരാണ്. കൊമ്പുകൾ ഇസ്രായേൽ ജനമാണ്. അതിനാൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ് എന്ന ധ്വനിയാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. 11:17-18 വാക്യങ്ങളിൽ പിതാക്കന്മാരാൽ വിശദീകരിക്കപ്പെട്ട ഇസ്രായേൽ ജനവുമായി ജാതിയരായ ക്രൈസ്തവ വിശ്വാസികൾ എങ്ങനെ ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് വിശദീകരിക്കുന്നു. ഒലിവുമരത്തെ വേദപുസ്തകത്തിൽ ഇസ്രായേൽ എന്ന ജനസമൂഹത്തിൻ്റെ അടയാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് വിവരിക്കുന്ന ഉദാഹരണത്തിൽ ഇസ്രായേൽ എന്ന ഒലിവൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ ചിലത് തോട്ടക്കാരൻ ഒടിച്ചു കളഞ്ഞു. ഒടിച്ചു കളഞ്ഞ കൊമ്പുകൾക്ക് പകരമായി കാട്ടൊലിവായിരുന്ന ജാതിയരെ ഒലിവൃക്ഷത്തോട് ഒട്ടിച്ചു ചേർത്ത് വെച്ചു. അങ്ങനെ കാട്ടൊലിവായിരുന്ന ജാതിയർ ഒലിവുമരത്തിൻ്റെ വേരിന് പങ്കാളികൾ ആയിത്തീർന്നു. എന്നാൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ട കാട്ടൊലിവ് യഥാർത്ഥ ഒലിവിൻ്റെ കൊമ്പുകൾക്ക് നേരെ അധികം സവിശേഷത അവകാശപ്പെടരുത്. കാരണം ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് അല്ല അതിൻ്റെ വേരിനെ ചുമക്കുന്നത്, വേരാണ് കൊമ്പുകളെ ചുമക്കുന്നത്. അതിനാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം ജാതികളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായത് ഇസ്രായേലാണ് എന്ന് ഓർത്തുകൊള്ളുക. 11:17 കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് എന്നതിന് ഇസ്രായേലിൻ്റെ അവിശ്വാസം നിമിത്തം അവരിൽ ചിലരെ ദൈവം തള്ളിക്കളഞ്ഞുവെന്നും അവരിൽ ചില ദൈവകൃപയ്ക്ക് അന്യരായെന്നും വ്യാഖ്യാനിക്കാം. ഇത് രണ്ടും മശിഹയെ തിരസ്കരിച്ച യഹൂദന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അവർ ക്രിസ്തുവിനെ അവിശ്വസിച്ചു. അതിനാൽ അവരെ തായ് വൃക്ഷത്തിൽ നിന്നും ഒടിച്ചു കളഞ്ഞു. ഒടിച്ചു കളഞ്ഞ കൊമ്പുകൾക്ക് പകരമായി ജാതീയ ക്രിസ്ത്യാനികളെ തായ് വൃക്ഷത്തോട് ഒട്ടിച്ചു ചേർത്തു. ഇപ്പോൾ വൃക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന യഹൂദന്മാർക്കും ജാതിയർക്കും ഒരുപോലെ ഒരേ തായ് വൃക്ഷത്തിൽ നിന്നും ഒരേ വേരിൽ നിന്നും പോഷകങ്ങൾ ലഭിക്കുന്നു. രണ്ടു കൂട്ടരുടെയും യോഗ്യത ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമാണ്. ഇരുവർക്കും ബന്ധം വേരിനോടാണ്. അതിനാൽ ഇരുവർക്കുമിടയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒലിവൃക്ഷങ്ങൾ നടുന്നതിലും വളർത്തിയെടുക്കുന്നതിലും അക്കാലത്ത് പിന്തുടർന്നിരുന്ന ഒരു പരിചിതമായ രീതിയാണ് പൗലോസ് ഉദാഹരണമായി എടുത്തത്. എന്നാൽ ഒരു കാട്ടൊലിവിൻ്റെ കൊമ്പിനെ നല്ല ഒലിവിൻ്റെ തായ് വൃക്ഷത്തോട് ചേർത്ത് വെക്കുക അക്കാലത്ത് സാധാരണമായ കൃഷി രീതി അല്ല. എങ്കിലും പൗലോസിൻ്റെ ഉദാഹരണത്തിൻ്റെ സവിശേഷത ലക്ഷജാതിയർക്ക് എത്ര അത്ഭുതകരമായി ലഭിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. ഒട്ടിച്ചു ചേർത്ത ജാതിയർ എന്ന കാട്ടൊലിവിൻ്റെ കൊമ്പ് തായ് വൃക്ഷത്തിൻ്റെ പങ്കാളിയാകുക അല്ല ചെയ്യുന്നത്. കാട്ടൊലിവ് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്. യഹൂദനെയും ജാതിയനെയും ഇവിടെ ഒരേ വേരിൻ്റെ പങ്കാളിയായി കാണുന്നു. വേരാണ് വിശുദ്ധം, വേരാണ് കൊമ്പുകളെ വിശുദ്ധമാക്കുന്നത്. അതിനാൽ യഹൂദ വിശ്വാസികൾക്കോ ജാതിയർക്കോ പ്രത്യേകമായി ഒരു ശ്രേഷ്ഠത ഇല്ല. വേര് എന്നത് അബ്രഹാം മുതലായ ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരാണ് എന്നും അത് ക്രിസ്തുവാണ് എന്നും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ഗോത്രപിതാക്കന്മാരാകുമ്പോൾ അവർക്ക് ദൈവത്തിൽ നിരൂപിച്ച വാഗ്ദത്തങ്ങളാലാണ് യഹൂദനും ജാതിയനും യേശുക്രിസ്തു മൂലം രക്ഷ ലഭിക്കുന്നത് എന്ന് വരും. ഇരു കൂട്ടരെയും താങ്ങി നിർത്തുന്നത് പിതാക്കന്മാരാണ്, അതായത് പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ ആണ്. വേറെ യേശുക്രിസ്തു ആണെങ്കിൽ രക്ഷ ഇരു കൂട്ടർക്കും ലഭിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രമാണ് എന്നും വരും. പതിനൊന്നിന്റെ 19 ജാതീയരായിരുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു ചിന്തയെ പൗലോസ് ഖണ്ഡിക്കുന്നു. ദൈവം ചില കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്നവർ പറയും. യേശുക്രിസ്തുവിലുള്ള അവിശ്വാസം കാരണം ചില യഹൂദന്മാരെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇത് ജാതീയരെ ഒട്ടിച്ച് ചേർക്കേണ്ടതിന് ആയിരുന്നു. ഈ വാദം ശരിയാണ് എന്ന് അദ്ദേഹം 20 വാക്യത്തിൽ സമ്മതിക്കുന്നു. അവിശ്വാസം നിമിത്തം ചില യഹൂദന്മാർ തള്ളപ്പെട്ടു. വിശ്വാസം മൂലം ജാതീയ ക്രൈസ്തവർ നിലനിൽക്കുന്നു. ഇത് ശരിയാണ്, എന്നാൽ ഇതിൽ നിഗളിക്കരുത്. അതിന്റെ കാരണം 19:21-22 വാക്യങ്ങളിൽ പൗലോസ് വിശദീകരിക്കുന്നു. യഹൂദന്മാർ സ്വാഭാവിക കൊമ്പുകളായിരുന്നു, എന്നാൽ ദൈവം അയച്ച മശിഹയിൽ അവിശ്വസിച്ചപ്പോൾ അവരെ ഒടിച്ചു കളഞ്ഞു. അങ്ങനെയെങ്കിൽ അവിശ്വാസം നിമിത്തം ജാതീയരെയും ഒടിച്ചു കളഞ്ഞേക്കാം. അതിനാൽ ഇതിൽ ദൈവത്തിന്റെ ദയയും കണ്ണിതവും കാണണം. ദൈവം വിശ്വസിക്കുന്നവരോട് ദയാലുവാണ്, അതുപോലെ തന്നെ അവിശ്വസിക്കുന്നവരെ ഒഴിച്ചു കളയുന്നതിൽ കാർക്കശ്യമുള്ളവരും ആണ്. വിശ്വാസത്തിൽ നിന്ന് വീണുപോയവരിൽ ദൈവത്തിന്റെ കാർക്കശ്യം കാണാം. വിശ്വാസത്തിൽ നിന്നാൽ ദൈവത്തിന്റെ ദയ അനുഭവിക്കാം. ഇതേ അനുഭവം യഹൂദനും ജാതിയനും ഒരുപോലെ ഉണ്ടാകും. ചില കൊമ്പുകളെ വെട്ടിക്കളയുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ മറ്റു ചിലതിനെ കൂടെ വെട്ടിക്കളയുവാൻ അവന് കഴിയും. തായ് വൃക്ഷത്തോട് ഒട്ടിച്ചു ചേർത്ത കൊമ്പുകളെയും വെട്ടിക്കളയുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ മാത്രമേ ജാതിയർക്ക് ദൈവരാജ്യത്തിൽ തുടരുവാൻ കഴിയും. എബ്രായർ 3:14 പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. പൗലോസ് ഇവിടെ പറയുന്നത് ജാതിയർക്ക് അവരുടെ രക്ഷ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലല്ല. അത് ഇവിടെ വിഷയമല്ല. ദൈവത്തിന് ചില കൊമ്പുകളെ വെട്ടിക്കളയുവാനും ചിലതിനെ കൂട്ടിച്ചേർക്കുവാനും അധികാരമുണ്ട് എന്ന ആശയമാണ് പൗലോസ് വിനിമയം ചെയ്യുന്നത്. പൗലോസ് ഇവിടെ യഹൂദന്മാരെയും ജാതിയരെയും രണ്ട് ജനസമൂഹമായിട്ടാണ് കാണുന്നത്. അവിശ്വാസികളായ യഹൂദന്മാരെ രക്ഷയിൽ നിന്നും തള്ളിയതുപോലെ അവിശ്വാസികളായ ജാതിയരെയും തള്ളാം. ജാതിയർക്ക് പ്രത്യേക ഉന്മുക്തി ഇല്ല. അതായത് യഹൂദൻ എന്ന ജനസമൂഹത്തിലെ ചിലരെ രക്ഷയിൽ നിന്നും തള്ളിയതുപോലെ ജാതിയർ എന്ന ജനസമൂഹത്തിൽ നിന്നും ചിലരെ രക്ഷയിൽ നിന്നും തള്ളിക്കളയുവാൻ ദൈവത്തിന് അധികാരം ഉണ്ട്. അതിനാൽ ജാതിയരിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവർ അവർക്ക് ദൈവകൃപയാൽ ലഭിച്ചിരിക്കുന്ന രക്ഷയിൽ എളിമയോടെ നിലനിൽക്കണം എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. യഹൂദനും ജാതിയനും രക്ഷയ്ക്ക് ഒരു നിയമം മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതിനാൽ യഹൂദന്മാരെ നിന്ദിക്കാതെയും വെറുക്കാതെയും അവരുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കി എളിമയോടെ ആദരിക്കുക എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. 11:23-24 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് യഹൂദന് വീണ്ടും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്ക് വരുവാനുള്ള സാധ്യതകളെക്കുറിച്ചാണ്. അവിശ്വാസത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവരെ വീണ്ടും തായ് വൃക്ഷത്തോട് ഒട്ടിച്ചു ചേർക്കും. അതിന് ദൈവത്തിന് അധികാരവും ശക്തിയും ഉണ്ട്. ഒരു കാട്ടുമരത്തിൽ നിന്നും ഒരു കൊമ്പിനെ മുറിച്ചെടുത്ത് നല്ല ഒലിവ് മരത്തോട് ചേർത്ത് ഒട്ടിക്കുന്നത് ഒരു അസ്വാഭാവികവും അസാധാരണവുമായ പ്രവൃത്തിയാണ്. അത് ചെയ്യുവാൻ ദൈവത്തിന് അധികാരവും ശക്തിയും ഉണ്ടെങ്കിൽ ഒരു ഒലിവ് മരത്തിൻ്റെ ഒരിക്കൽ വെട്ടിമാറ്റപ്പെട്ട സ്വാഭാവിക കൊമ്പുകളെ നല്ല ഒലിവ് മരത്തിൽ വീണ്ടും ഒട്ടിച്ച് ചേർക്കുവാനും ദൈവത്തിന് കഴിയും. യഹൂദൻ എന്നേക്കുമായി രക്ഷയിൽ നിന്നും മുറിച്ചു മാറ്റപ്പെടുകയില്ല എന്ന പൗലോസിൻ്റെ പ്രതീക്ഷയാണ് ഈ വാക്കുകളിൽ കാണുന്നത്. അവർ ഭാവിയിൽ അവിശ്വാസത്തെ ഉപേക്ഷിക്കുകയും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും യേശുക്രിസ്തുവിനെ മശിഹയായി സ്വീകരിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു. അതായത് ഒലിവ് വൃക്ഷത്തിൽ നിന്നും കൊമ്പുകൾ മുറിച്ചു മാറ്റപ്പെട്ടത് ഒരു അവസാനമല്ല. യഹൂദനെ മുറിച്ചു മാറ്റിയത് താൽക്കാലികം മാത്രമാണ്. ഇവിടെ ഇസ്രായേൽ എന്ന ജനസമൂഹത്തെ ഒരുമിച്ച് കണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വ്യക്തികളുടെ വിശ്വാസവും അവിശ്വാസവുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജാതിയരിൽ നിന്നും വന്ന ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്നൊരു സന്ദേശവും പൗലോസിൻ്റെ വാക്കുകളിലുണ്ട്. വെട്ടിമാറ്റുന്നതും ഒട്ടിച്ചു ചേർക്കുന്നതും സാധ്യമാണ്. അത് യഹൂദനും ജാതിയർക്കും ഒരുപോലെ ബാധകമാണ്. ജാതിയുടെ രക്ഷ ദൈവത്തിൻ്റെ അസാധാരണ രക്ഷാപ്രവൃത്തി ആണ്. 11:25 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് റോമിലെ ജാതിയരായിരുന്ന ക്രിസ്തീയ വിശ്വാസികളോട് പറയുന്നതാണ്. പൗലോസ് ഒരു ആത്മീയ മർമ്മം വെളിപ്പെടുത്തുന്നു. അവർ ബുദ്ധിമാന്മാരെന്ന് അവർക്ക് തന്നെ തോന്നി അഹംഭാവം ഉണ്ടാകാതെ ഇരിക്കുവാനാണ് ഇത് പറയുന്നത്. യഹൂദന്മാരിൽ ഒരു കൂട്ടർ ദൈവത്തെ അവിശ്വസിക്കുന്നവരായും കഠിന ഹൃദയരായി തീർന്നിരിക്കുന്നു. ജാതികളുടെ രക്ഷയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാകുവോളം ഈ കാഠിന്യം തുടരും. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം എന്നാണ് പൗലോസ് ഇതിനെക്കുറിച്ച് പറയുന്നത്. രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജാതിയരും ക്രിസ്തുവിനോട് ചേരുവോളം ഇസ്രായേലിലെ ഒരു കൂട്ടം കഠിനർ ആയി തുടരും. എന്നാൽ ജാതിയരുടെ പൂർണ്ണസംഖ്യ ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. 11:27 വാക്യം യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. ഇത് സെപ്റ്റുവാജിൻ്റ് എന്നറിയപ്പെടുന്ന പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയിൽ നിന്നും എടുത്തത് ആയിരിക്കാം. ഇസ്രായേലിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നാണ് പൗലോസ് വാദിക്കുന്നത്. അതിനാൽ അവർ തീർച്ചയായിട്ടും ക്രിസ്തുവിങ്കിലേക്ക് തിരിയും എന്നതിൽ പൗലോസിന് നിശ്ചയം ഉണ്ട്. ഈ വാദത്തിന് പിൻബലമായി ഒരു വാക്യം അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഇതിനോടൊപ്പം യെശയ്യാവ് 59:20-21 വാക്യങ്ങളും യെരമ്യാവ് 31:33-34 വാക്യങ്ങളും കൂടി വായിക്കുന്നത് ആശയം വ്യക്തമായി മനസ്സിലാക്കുവാൻ സഹായിക്കും. 11:25 ജാതികളുടെ പൂർണ്ണസംഖ്യ എന്നത് ഇംഗ്ലീഷിൽ ദ ഫുൾനെസ് ഓഫ് ദ ജെന്റൈൽസ്, ദ ഫുൾ നമ്പർ ഓഫ് ദ ജെന്റൈൽസ് എന്നിങ്ങനെയാണ്. ഇതിനെ ജാതികളിൽ നിന്നും വിശ്വസിക്കുന്ന എല്ലാവരുമെന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെടുവാനുള്ളവരുടെ പൂർണ്ണസംഖ്യ എന്നും വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ എല്ലാ ജാതികളും രക്ഷിക്കപ്പെടുന്നത് വരെ ദൈവം കാത്തിരിക്കുന്നു എന്ന് അർത്ഥമില്ല. ജാതികളുടെ രക്ഷയുടെ മാർമികമായ സംഖ്യ എത്തിച്ചേർന്നാൽ യഹൂദന്മാരുടെ രക്ഷ നിവർത്തിക്കപ്പെടും. അവർ പിന്നീട് കഠിനഹൃദയരാകുകയില്ല. ഇവിടെയും എല്ലാ ഇസ്രായേലിലും വിശ്വാസത്തിലേക്ക് വരുമെന്ന് അർത്ഥമില്ല. ഒരു കൂട്ടം യഹൂദന്മാർ യേശുക്രിസ്തുവിനെ മശിഹായി സ്വീകരിക്കും എന്നേ അർത്ഥമുള്ളൂ. അതായത് ഈ അവസ്ഥയിലും വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന യഹൂദന്മാരുണ്ടാകും. ഇവിടെ സൂചിപ്പിക്കുന്ന കാലത്തിന് മുമ്പേ യഹൂദന്മാർ ആരും വിശ്വാസത്തിൽ വരികയില്ല എന്നും പൗലോസ് ഉദ്ദേശിക്കുന്നില്ല. പൗലോസിന്റെ കാലത്ത് തന്നെ റോമിലെ സഭയിൽ യഹൂദ ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടായിരുന്നു. യഹൂദ ജനത്തെ പ്രതിനിധീകരിക്കത്തക്കവണ്ണം പരിഗണിക്കപ്പെടാവുന്ന എണ്ണം യഹൂദന്മാർ ക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷ പ്രാപിക്കും. 11:26 ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്നാണ് പൗലോസ് എഴുതിയത്. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഏക അഭിപ്രായം ഇല്ല. അബ്രഹാമിൻ്റെ കാലം മുതൽ ജീവിച്ചിരുന്ന എല്ലാ ഇസ്രായേലിലും രക്ഷിക്കപ്പെടുമെന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥമെന്ന് ചിലർ വാദിക്കുന്നു. എന്നാൽ ഇത് പൗലോസിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള പഠിപ്പിക്കലിനോട് ചേരുന്നില്ല. രക്ഷ ദൈവകൃപയാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രം ലഭിക്കുന്നു എന്നാണ് പൗലോസ് പഠിപ്പിച്ചത്. എന്നാൽ ചില യഹൂദന്മാർ എക്കാലത്തും യേശുക്രിസ്തുവിനെ നിരസിച്ചിട്ടുണ്ട്. അവർ ഇസ്രായേൽ വംശത്തിൽ ജഡപ്രകാരം ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അവരെ രക്ഷിക്കുവാൻ ദൈവം ബാധ്യസ്ഥൻ അല്ല. ചില വേദപണ്ഡിതന്മാരുടെ വാദം ഇങ്ങനെയാണ്: അന്ത്യനാളുകളിൽ ഇസ്രായേലിന് വലിയ പ്രതികൂലമുണ്ടാകും. അവർ കഠിനമായി പീഡിപ്പിക്കപ്പെടും. ഇതിൽ നിന്നും ദൈവം അവരെ രക്ഷിക്കും. രക്ഷ, വിടുതൽ എന്നീ വാക്കുകൾക്ക് പഴയ നിയമത്തിൽ ഏകദേശം ഒരേ അർത്ഥമാണ് ഉള്ളത്. എന്നാൽ ഇത് പൗലോസ് ഉദ്ദേശിച്ച രക്ഷയല്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുള്ള രക്ഷയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. പൗലോസ് പാപത്തിൽ നിന്നുള്ള നിത്യരക്ഷയെക്കുറിച്ചാണ് റോമർ 11 സംസാരിക്കുന്നത്. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും എന്നതിലെ ഇസ്രായേൽ മുഴുവനും എന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരെയും ജാതിയരെയും കുറിച്ചാണ് എന്നൊരു അഭിപ്രായവും ഉണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവർ പുതിയ ഇസ്രായേൽ ആയിരിക്കുന്നു എന്ന വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത് റോമർ 11 പൗലോസിൻ്റെ വാദങ്ങളോട് ചേർന്നു പോകുന്നില്ല. യഹൂദന്മാർ, ജാതിയർ എന്നീ രണ്ട് ജനസമൂഹങ്ങളെ പ്രത്യേകമായി കണ്ടുകൊണ്ടാണ് പൗലോസ് ഈ അധ്യായത്തിൽ സംസാരിക്കുന്നത്. കൂടുതൽ വേദപണ്ഡിതന്മാരും പൗലോസ് ഇവിടെ പറയുന്നത് അന്ത്യകാലത്ത് സംഭവിക്കുവാനിരിക്കുന്ന ഇസ്രായേലിൻ്റെ നിത്യരക്ഷയെക്കുറിച്ചാണ് എന്ന് വിശ്വസിക്കുന്നു. ഇസ്രായേൽ ജനം അവരുടെ അവിശ്വാസത്തിൽ നിന്നും വിടുവിക്കപ്പെടും, അവരുടെ അഭക്തിയെ ദൈവം നീക്കിക്കളയും. യെശയ്യാവ് 59:20-21 വാക്യങ്ങളിൽ പറയുന്ന പ്രവചനം നിവർത്തിക്കപ്പെടും. ഇത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ സംഭവിക്കും. അതിനാൽ ഇസ്രായേൽ മുഴുവനും എന്നത് ഒന്നുകിൽ എല്ലാ ഇസ്രായേൽ ജനവുമാകാം, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഇസ്രായേലിയർ മാത്രമാകാം. ഭാവിയിൽ ദൈവം അവരുടെ ഹൃദയകാഠിന്യം മാറ്റുമ്പോൾ എല്ലാ ഇസ്രായേലിയരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കും. ഇതിൽ അബ്രഹാം മുതലുള്ള എല്ലാ ഇസ്രായേലിയരും ഉൾപ്പെടുമോ എന്നതിൽ തീർച്ചയില്ല. ഇത് സംഭവിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ യഹൂദന്മാരും രക്ഷ പ്രാപിക്കുമോ എന്നതിലും നിശ്ചയം ഇല്ല. എന്നാൽ ഇസ്രായേൽ ജനത്തെ പ്രതിനിധീകരിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ കൂട്ടം ജനം ക്രിസ്തുവിനെ മശിഹയായി സ്വീകരിച്ച് രക്ഷ പ്രാപിക്കും. ഇതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ രക്ഷ ഒരു ആത്മീയ മർമ്മമാണ്. അതിനാൽ അതിനെ നമുക്ക് ഇപ്പോൾ വ്യക്തമായി ഗ്രഹിക്കുവാൻ സാധ്യമല്ല. വേദപുസ്തകത്തിൽ ഇത്തരം പല ആത്മീയ മർമ്മങ്ങൾ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാലം വരുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇസ്രായേലിൻ്റെ രക്ഷയുടെ രീതി വ്യക്തിപരമായി നമ്മളുടെ ദൈവവുമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന വിഷയം അല്ല. ഇത് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നല്ല. ഇസ്രായേലിൻ്റെ താൽക്കാലിക ഛേദനവും അവരുടെ പുനഃസ്ഥാപനവും എന്ന വിഷയം 11:28 തുടരുകയാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ എതിർത്തതിനാൽ ഇപ്പോൾ ഇസ്രായേൽ ശത്രുക്കളായി എന്ന് തോന്നും. എന്നാൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവർ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് മുതലായ പിതാക്കന്മാർ മുഖാന്തരം ദൈവത്തിന് പ്രിയപ്പെട്ടവർ ആണ്. ദൈവം അവൻ്റെ കൃപയാൽ നൽകുന്ന ദാനങ്ങളെക്കുറിച്ചോ അവൻ വിളിച്ചവരെക്കുറിച്ചോ പിന്നീട് മനസ്സ് മാറ്റുന്നില്ല. അവൻ്റെ ദാനവും വിളിയും ദൈവം റദ്ദ് ചെയ്യുന്നില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമുള്ള രക്ഷയുടെ സുവിശേഷത്തെ ഇസ്രായേൽ തിരസ്കരിച്ചു. അങ്ങനെ അവർ സുവിശേഷത്തിന് ശത്രുക്കളായി. അവർ സുവിശേഷത്തെയും അപ്പോസ്തലന്മാരെയും വിശ്വാസികളെയും പീഡിപ്പിച്ചു. പൗലോസ് തന്നെ പല അവസരത്തിലും യഹൂദന്മാരാൽ പീഡനം അനുഭവിച്ചു. എന്നാൽ യഹൂദന്മാരെ പ്രിയന്മാരെന്നാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. അവർ ഇപ്പോഴും ദൈവത്തിന് പ്രിയമായവരാണ്, കാരണം ദൈവം അവരെ തിരഞ്ഞെടുത്തത് ആണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമുള്ള രക്ഷയുടെ സുവിശേഷത്തെ ഇസ്രായേൽ തിരസ്കരിച്ചു. അങ്ങനെ അവർ സുവിശേഷത്തിന് ശത്രുക്കളായി. അവർ സുവിശേഷത്തെയും അപ്പോസ്തലന്മാരെയും വിശ്വാസികളെയും പീഡിപ്പിച്ചു. പൗലോസ് തന്നെ പല അവസരത്തിലും യഹൂദന്മാരാൽ പീഡനം അനുഭവിച്ചു. എന്നാൽ യഹൂദന്മാരെ പ്രിയന്മാർ എന്നാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. അവരിപ്പോഴും ദൈവത്തിന് പ്രിയമായവരാണ്, കാരണം ദൈവം അവരെ തിരഞ്ഞെടുത്തത് ആണ്. റോമർ 11:25-26 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇസ്രായേൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ഒരു കാലമുണ്ട്. എന്തുകൊണ്ട് അവർക്കൊരു മടങ്ങി വരവ് വെച്ചിരിക്കുന്നു? അവരുടെ പിതാക്കന്മാരെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർക്ക് ദൈവം നൽകിയ വാഗ്ദത്തം കാരണം അവർക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ട്. ദൈവം പിതാക്കന്മാർക്ക് നിബന്ധനകളില്ലാത്ത ഏകപക്ഷീയമായ ഉടമ്പടിയാണ് നൽകിയത്. അവരുടെ സന്തതികളെ അനുഗ്രഹിക്കാമെന്നും അവരെ വലിയൊരു ജനസമൂഹമാക്കാമെന്നും ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവത്തിൻ്റെ ഉടമ്പടി നിത്യമായ ഉടമ്പടിയാണ് എന്നതിനാൽ അവരുടെ സന്തതി പരമ്പരകൾക്ക് അത് അവകാശമായി ലഭിച്ചു. ദൈവത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിനെയും വിളിയെയും കുറിച്ചാണ് 11:29 പൗലോസ് പറയുന്നത്. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. 11:29 കൃപാവരങ്ങളെയും എന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കുന്ന ദാനങ്ങളെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പുതിയമത്തിൽ 1 Cor 12:7-11 പറയുന്ന ആത്മാവിൻ്റെ വരങ്ങളോ ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളോ അല്ല. ഇംഗ്ലീഷിൽ ഈ വാക്ക് ദാനം എന്നു മാത്രമാണ്. ഈ വാക്കിൻ്റെ ഗ്രീക്ക് പദം കരിസ്മ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം യാതൊരു യോഗ്യതയും കൂടാതെ ലഭിക്കുന്ന അനുഗ്രഹം, ദൈവകൃപയാൽ ലഭിക്കുന്ന ദാനം എന്നിങ്ങനെയാണ്. 1 Cor 12:4 കൃപാവരങ്ങളിൽ എന്ന് പറയുവാൻ ഇതേ ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ റോമർ 11:7-11 വാക്യങ്ങളിൽ വിവിധ ശുശ്രൂഷകൾക്കായി ദൈവം നൽകുന്ന സവിശേഷമായ കഴിവുകളുടെ ഒരു പട്ടിക നമ്മൾ കാണുന്നു. ഈ കഴിവുകൾ ദൈവം ഒരുവന് പ്രവൃത്തികളാലുള്ള യോഗ്യത കണക്കിടാതെ നൽകുന്ന ദാനങ്ങളാണ്. കൃപാവരം എന്ന വാക്ക് ഇത്തരം വരങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന വാക്ക് ആകുന്നില്ല. ഈ വാക്ക് പൗലോസ് റോമർ 5:15, 6:23 എന്നീ വാക്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ട് വാക്യങ്ങളിലും കൃപയാൽ ദാനമായി ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. രക്ഷ ദൈവകൃപയാൽ ഒരുവന്റെ പ്രവൃത്തികളാലുള്ള യോഗ്യത നോക്കാതെ ദൈവം നൽകുന്നു. അതായത് റോമർ 11:29 ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദിപ്പിക്കുന്നില്ലല്ലോ എന്നതിലെ കൃപാവരങ്ങൾ 1 Corinthians 12:7-11 പറയുന്ന ആത്മാവിന്റെ വരങ്ങളോ ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ പറയുന്ന ആത്മാവിന്റെ ഫലങ്ങളോ അല്ല. കൃപാവരങ്ങൾ എന്ന പദം രക്ഷയ്ക്കായുള്ള ദൈവത്തിന്റെ ദാനമാണ്. ഇസ്രായേലിന്റെ പിതാക്കന്മാരിലൂടെ ലഭിച്ചിരിക്കുന്ന രക്ഷയ്ക്കായുള്ള കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് ദൈവം അനുദിപ്പിക്കുന്നില്ല. ദൈവം ഇസ്രായേലിനോടുള്ള വാഗ്ദത്തം തിരിച്ചെടുക്കുകയോ നിവർത്തിക്കാതിരിക്കുകയോ ചെയ്യുക ഇല്ല. ഒരിക്കൽ ജാതിയർ ദൈവത്തെ അനുസരിക്കാത്തവർ ആയിരുന്നു. എന്നാൽ അവർക്കിപ്പോൾ ദൈവത്തിന്റെ കരുണ ലഭിച്ചിരിക്കുന്നു. ഇത് സംഭവിച്ചത് ഇസ്രായേൽ ജനം യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുകയും ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണ്. എന്നാൽ ദൈവം ജാതികളോട് കാണിച്ച കരുണ യഹൂദന്മാർക്കും ലഭിക്കും. കരുണ ലഭിക്കേണ്ടതിനായി ഇസ്രായേൽ ഇപ്പോൾ ദൈവത്തെ അനുസരിക്കാതെ ഇരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചിരിക്കുന്നു. ഇത് എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിനാണ്. ജാതിയർ ഒരിക്കൽ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. അവർ ദൈവത്തെ അനുസരിക്കാതെ ഇരുന്നത് പോലെയാണ് ഇസ്രായേലിലും ദൈവത്തെ അനുസരിക്കാതെ ഇരിക്കുന്നത്. എന്നാൽ ജാതിയർക്ക് ദൈവത്തിന്റെ കരുണയും കൃപയും ലഭിച്ചു. അവർ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു, രക്ഷ പ്രാപിച്ചു. ഇസ്രായേൽ ദൈവത്തെ അനുസരിക്കാതെ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ തിരസ്കരിച്ചത് കൊണ്ടാണ് ജാതികൾക്ക് ദൈവത്തിന്റെ കരുണ ലഭിച്ചത്. ദൈവം ജാതികളോട് കരുണ കാണിച്ചത് ഇസ്രായേൽ ജനം ദൈവത്തിലേക്ക് തിരികെ ചെല്ലേണ്ടതിനാണ്. യഹൂദനും ജാതികളും ഒരുപോലെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചവരാണ്. എന്നാൽ ജാതിയർക്ക് ദൈവത്തിന്റെ കരുണ ലഭിച്ചതുപോലെ ഭാവിയിൽ ദൈവത്തിന്റെ കരുണ യഹൂദന്മാരെയും തേടിയെത്തും. ദൈവത്തിന്റെ കരുണ ലഭിച്ചപ്പോൾ ജാതിയർ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ ദൈവത്തിന്റെ കരുണ ലഭിക്കുമ്പോൾ യഹൂദന്മാരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കും. 11:32 ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്നതിലെ അടച്ചു കളഞ്ഞു എന്ന വാക്ക് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥം നൽകുന്നുണ്ട്. ഈ വാക്കിന്റെ ഗ്രീക്ക് പദം സുക്ലയോ എന്നാണ്. ഈ പദത്തിന്റെ അർത്ഥം എല്ലാ വശവും അടച്ച് പൂർണമായി അടച്ചിടുക എന്നാണ്. ഇത് ഒരു കാരാഗൃഹത്തിലായിരിക്കുന്ന അവസ്ഥയാണ്. ഇതിലായിപ്പോയ യഹൂദനും ജാതിയനും ഒരുപോലെ സ്വയം രക്ഷപ്പെടുവാൻ കഴിയേയില്ല. അതിനാൽ ദൈവത്തെ അനുസരിക്കുന്നതിലേക്ക് വരുവാൻ അവർക്ക് ദൈവത്തിന്റെ കരുണയും കൃപയും ആവശ്യമാണ്. 11:32 വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ഒരു വാക്യമാണ്. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എന്ന വാക്കുകളെ എല്ലാ മനുഷ്യരും സാർവലൗകികമായി രക്ഷിക്കപ്പെടുമെന്ന വാദത്തിന് ഉപോൽബലകമായി ചില വ്യാഖ്യാതാക്കൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ കരുണ ലഭിക്കുമെന്ന് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർ മാത്രമേ നിത്യജീവൻ പ്രാപിക്കുന്നുള്ളൂ എന്ന് പൗലോസ് മുമ്പുള്ള അധ്യായങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ കരുണയും കൃപയും യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. 11:32 എല്ലാവരോടും എന്ന വാക്ക് ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന യഹൂദന്മാരും ജാതിയരും എന്ന രണ്ട് ജനസമൂഹമാണ്. ദൈവം അവരെ രണ്ടു കൂട്ടരെയും അനുസരണക്കേടിന്റെ തടവറയിൽ അല്പകാലത്തേക്ക് അടച്ചു കളഞ്ഞു. ഇത് ദൈവം അവരെ അവിശ്വാസത്തിൽ വിട്ടുകളഞ്ഞു എന്ന് മനസ്സിലാക്കണം. റോമർ 1:24, 26, 27, 28 വാക്യങ്ങൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. റോമർ 11:25 ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അതായത് ദൈവം ഇസ്രായേലിനെ അല്പകാലത്തേക്ക് കാഠിന്യത്തിൽ വിട്ടിരിക്കുന്നു. എന്നാൽ തക്ക സമയത്ത് രണ്ടു കൂട്ടർക്കും ദൈവത്തിന്റെ കരുണ ലഭിക്കുകയും അവർ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ പൗലോസിന്റെ വാദം. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ വിശദവും സുദീർഘവുമായ ഒരു ചർച്ചയുടെ അവസാനമാണ് 11:33-36 വാക്യങ്ങൾ. യഹൂദനെക്കുറിച്ചും ജാതിയരെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പദ്ധതി അദ്ദേഹം വിശദമാക്കി. ഇസ്രായേലും ജാതിയരും ഒരുപോലെ അനുസരണക്കേടിൽ ജീവിച്ചിരുന്നു. രണ്ടു കൂട്ടരോടും ദൈവം കരുണ കാണിക്കും. ഇത് യേശുക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. ഇത്രയും പറഞ്ഞതിന് ശേഷം ഉപസംഹാരമായി പൗലോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം ഗ്രഹിക്കുവാൻ മനുഷ്യന് അസാധ്യമാണ്. അവന്റെ തീരുമാനങ്ങളും അത് നിവർത്തിക്കപ്പെടുന്ന വഴികളും മനുഷ്യന് അഗോചരമാണ്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ മനുഷ്യന് ഗ്രഹിക്കുവാൻ സാധ്യമല്ല. അവന്റെ കൃപ എങ്ങനെ തിരഞ്ഞെടുത്തവരിലേക്ക് ചെല്ലുന്നു, എങ്ങനെ അത് അതിന്റെ ഉദ്ദേശം നിവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ മനുഷ്യർക്ക് പ്രയാസമാണ്. ദൈവത്തിന്റെ മനസ്സ് മുൻകൂട്ടി അറിയുവാനോ അവനെ ഉപദേശിക്കുവാനോ ആർക്കും സാധ്യമല്ല. സകലതും അവൻ്റെതാണ് എന്നതിനാൽ അവന് എന്തെങ്കിലും ആദ്യം കൊടുക്കുകയും പിന്നീട് അവനിൽ നിന്ന് പ്രതിഫലം വാങ്ങുകയും ചെയ്യുക അസാധ്യമാണ്. സകലവും അവനിൽ നിന്ന് വരുന്നു, സകലവും അവങ്കിലേക്ക് ആകുന്നു. ദൈവത്തിന് എന്നേക്കും മഹത്വം. ആമേൻ. 11:34-35 വാക്യങ്ങളിൽ യെശയ്യാവ് 40:13 ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം പൗലോസ് പ്രതീക്ഷിക്കുന്നില്ല. ഇത് ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വിനിമയം ചെയ്യുന്നുവെന്ന് മാത്രം. ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ മനുഷ്യന് ദൈവത്തിന്റെ വിചാരങ്ങളെ ഗ്രഹിക്കുവാനുള്ള കഴിവ് ഇല്ല. 11:35-36 വാക്യങ്ങളിൽ പൗലോസ് പഴയ നിയമത്തിൽ നിന്നും രണ്ട് വാക്യങ്ങൾ എടുത്ത് എഴുതുന്നു. ഇത് മൂന്നാമതൊരു ചോദ്യമാണ്. ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും സൃഷ്ടിച്ചത് ദൈവമാണ്. മനുഷ്യർ യാതൊന്നും പുതിയതായി സൃഷ്ടിക്കുന്നില്ല, യാതൊന്നും സ്വയം സൃഷ്ടിക്കപ്പെടുന്നതുമില്ല. സകലതും ദൈവത്തിൻ്റെതാണ്. അതിനാൽ ദൈവത്തിന് എന്തെങ്കിലും ആദ്യമേ കൊടുക്കുക എന്നത് അസാധ്യമാണ്. അവനെ ആദ്യം കൊടുക്കുകയും ശേഷം പ്രതിഫലമായി തിരികെ വാങ്ങുകയും ചെയ്യുക സാധ്യമല്ല. മനുഷ്യന് ലഭിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനം ആണ്. ദൈവം നമുക്ക് കടക്കാരനല്ല എന്നതിനാൽ അവനെല്ലാം ആദ്യമേ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന ആശയവുമുണ്ട്. നമുക്കുള്ളതെല്ലാം ആദ്യമേ അവൻ്റെതായിരുന്നു, ഇപ്പോഴും അവൻ്റെതാണ്, ഭാവിയിലും അവൻ്റേത് ആയിരിക്കും. അതിനാൽ ആദ്യം അവന് കൊടുക്കുക, അതിൻ്റെ ബാധ്യതയിൽ ദൈവം നമുക്ക് പ്രതിഫലം നൽകുക എന്നത് അസാധ്യമാണ്. റോമർ 11:10 അടിസ്ഥാനത്തിൽ പറഞ്ഞ ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ അവൻ നമ്മളോട് കാണിക്കേണ്ടുന്ന ഒരു ബാധ്യതയോ പ്രതിഫലമോ അല്ല. ദൈവത്തിൻ്റെ കരുണ, കൃപ എന്നിവയ്ക്ക് ഉപോൽബലകമായ യാതൊരു കാരണവുമില്ല. അത് തികച്ചും ദൈവത്തിൻ്റെ സർവാധികാരത്തിലുള്ള ഒരു ദൈവിക തീരുമാനം ആണ്. ഈ പ്രപഞ്ചത്തിലെ സകലതും ദൈവത്തിൽ നിന്നും വരുന്നു, അവനിലൂടെ സംഭവിക്കുന്നു, അവനായി നിലനിൽക്കുന്നു. സകലതിനെയും ദൈവം സൃഷ്ടിച്ചു, അവൻ പരിപാലിക്കുന്നു, അവൻ്റെ മഹത്വത്തിനായി തീരുന്നു. സകലതും ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. ഈ പറഞ്ഞതിനെല്ലാം ആമേൻ എന്നുകൂടി ചേർത്തുകൊണ്ടാണ് പൗലോസ് ഈ പ്രാർത്ഥനയും അധ്യായവും അവസാനിപ്പിക്കുന്നത്. റോമർ എഴുതിയ ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലെ 13-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ റോമർ 11-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചത്. ഇതിനു മുമ്പുള്ളതും ശേഷമുള്ളതുമായ എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഇ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.